ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, नाउ वी आर लिसनिंग टू केतोपनिषद डिस्कोर्स इन मलयालम प्रेजेंटेड बाय श्री कैवल्यानंद। थैंक यू। ओम नमः शिवाय।
ഗുരുസ്മരണയോടുകൂടി കഠോപനിഷത് ഒന്നാം അധ്യായത്തിലെ മൂന്നാം വലി അത് ഞാൻ വായിക്കാം. വ്രതം പിബന്ധൗ സുഹൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർത്ഥേ ഛായാതപോ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ച ത്രിനാചികേതാഃ യ സേതുരീജാനാം അക്ഷരം ബ്രഹ്മയത് പരം അഭയം തിതീർഷതാം പാരം നാചികേതം സകേമഹി ആത്മാനം രഥിനം വിദ്ധി ശരീരം അരഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മന പ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർ മനീഷിനഃ യസ്ത്വ വിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണ്യവശ്യാനി ദുഷ്ടാശ്വാ ഇവ സാരഥീഹി യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദസ്വാ ഇവ സാരഥീഹി യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാ ശുചി ന സ തത്പദമാപ്നോതി സംസാരം ചാധിഗച്ഛതി യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാ ശുചി സതു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ വിജ്ഞാനസാരഥിർ യസ്തു മനഃപ്രഗ്രഹവാൻ നരഃ സ്വ അധ്വനം പരം ആപ്നോതി തദ് വിഷ്ണോഃ പരമം പദം. തൃതീയ വലിയന്റെ ആദ്യത്തെ മന്ത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ജീവൻ അവശ്യം ഭാവിയായ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ കഴിയുന്നു. അത് പ്രകടമാകുന്നത് അന്ധകരണത്തിലാണ്. അവിടെ തന്നെ ഈശ്വരനുമുണ്ട്. ഈശ്വരൻ കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല. ഇത് നേളും വെളിച്ചവും പോലെയാണ്. ഈശ്വരൻ വെളിച്ചമാണ്, ജീവൻ ഒരു നേള് പോലെയാണ്. ഇക്കാര്യം ബ്രഹ്മവിത്തുക്കൾ പറയുന്നു എന്നാണ്. ബ്രഹ്മവിദോ വദന്തി എന്നാണ് അതിന്റെ ഭാഷ്യമാണ് നമ്മൾ വായിച്ചത്. പക്ഷേ അതിന്റെ അവസാന ഭാഗമാണ്, ഭാഷ്യത്തിന്റെ അവസാന ഭാഗം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് വ്യാഖ്യാനിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ പുസ്തകം ശരിയായിരുന്നില്ല. അത് ഒരു ഭാഗം കൂടെ നോക്കണം. ഞാൻ വ്യാഖ്യാനിച്ചത് തെറ്റുപറ്റി എന്നാണ് ഞാൻ എനിക്ക് തോന്നിയത്. പിന്നീട് പുസ്തകത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. ന കേവലം അകർമ്മിണ ഏവ വദന്തി എന്ന ശരിക്കുള്ള പാഠം. പഞ്ചാഗ്നയോ ഗൃഹസ്ഥാഹ ഏജ ത്രിനാചികേതാഹ ത്രികൃത്തോ നാചികേതോ അഗ്നി ചിതോ ഏഹി ത്രിനാചികേതാഹ എന്നാണ് ശരിക്കുള്ള പാഠം. അതനുസരിച്ച് അർത്ഥം പറയുമ്പോൾ ന കേവലം അകർമ്മിണ ഏവ വദന്തി. ഇക്കാര്യം പറയുന്നത് കേവലം അകർമ്മികൾ മാത്രമല്ല. അകർമ്മികൾ എന്ന് പറയുന്നത് ബ്രഹ്മവിത്തുകൾ. കേവലം അകർമ്മികൾ മാത്രമല്ല ഇക്കാര്യം പറയുന്നത്. പഞ്ചാഗ്നിയോ, പഞ്ചാഗ്നി വിദ്യ ഉപാസിക്കുന്നവർ, ഗൃഹസ്ഥാഹ ഗൃഹസ്ഥന്മാർ, അവരും പറയുന്നുണ്ട് എന്നാണ്. ഏച തൃണാചികേതാഹ, തൃണാചികേതാഹ പഞ്ചാഗ്നി വിദ്യ ചാന്ദോഗ്യത്തിനും മറ്റും പറയുന്നുണ്ട്. പഞ്ചാഗ്നി വിദ്യ അതിന്റെ ഉപാസകന്മാര് അവർ പറയുന്നുണ്ട്. അതുപോലെ തൃണാചികേത തൃക്കൃത്തോ നാചികേതോ അഗ്നി ചിതോ ഏഹി യമദേവൻ നചികേതസിന് ഉപദേശിച്ചു കൊടുത്ത അഗ്നിവിദ്യ അതിന്റെ ഉപാസകന്മാര് ഹേ തൃണാചികേത അവരും എല്ലാവരും ഇക്കാര്യം സംസാരിക്കുന്നുണ്ട്. എന്താണ്? ഈശ്വരൻ അസംസാരിയാണ്. ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കെ തന്നെ ഈശ്വരന് സംസാര ബന്ധങ്ങളില്ല. ഇക്കാര്യം ഇക്കൂട്ടരെല്ലാവരും സമ്മതിക്കുന്നു എന്നാണ്. ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം പുസ്തകത്തിനും ചെറിയ ചെറിയ തെറ്റുകളുണ്ട്. എന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ സംസ്കൃത പുസ്തകത്തിനുമുണ്ട് ചെറിയ തെറ്റുകൾ. ചെറിയ തെറ്റാണെങ്കിലും ചിലപ്പോൾ അർത്ഥം പറയുമ്പോൾ മാറിപ്പോകും. ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. നോക്കണം, അത് തെറ്റാണെങ്കിൽ അത് തിരുത്തിക്കോണം. അടുത്ത മന്ത്രം. ഈ മന്ത്രത്തിൽ പറയുന്ന ഇതാണ്, ഈ ശരീരത്തിനുള്ളിൽ അന്ധകരണത്തിൽ ഈശ്വരൻ അസംസാരിയായി സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അടുത്ത മന്ത്രം, യസ്സേതു ഈജാനാനാം ക്ഷരം ബ്രഹ്മ യത് പരം അഭയം തിതീർഷതാം പാരം നാചികേതം ശകേമഹി യഹ. ഏതൊരുവനാണോ, ഏതൊരു പരമാത്മാവാണോ, സേതുഹു, അതിനെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്ന സേതുരിവ, സേതു എന്ന് പറഞ്ഞാൽ പാലം, നദികളും മറ്റും മറികടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാലം, അതാണ് സേതു, അണക്കെട്ട്, അതിനെ സേതു എന്ന് പറയും. സേതുരിവ ഒരു അണക്കെട്ട് പോലെയാണ് ആ പരമാത്മാവ്. സേതുഹു ഈജാനാന, ഈജാനന്മാർ, അതിന്റെ അർത്ഥമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് യജമാനാന, യജമാനന്മാർക്ക് എന്ന് പറഞ്ഞാൽ കർമ്മിണ, കർമ്മികൾ, ഗൃഹസ്ഥന്മാർ, ഗൃഹസ്ഥരായിരിക്കുന്ന കർമ്മികൾക്ക്, യജമാനന്മാർക്ക്, യാഗവും മറ്റും അനുഷ്ഠിക്കുന്നവർക്ക് ഒരു പാലം പോലെയാണ്. എന്തിനാണ് ആ പാലം ഉപകരിക്കുന്നത്? ദുഃഖ സന്തരണാർത്ഥത്വ, ദുഃഖത്തെ മറികടക്കുന്നതിന്, ഈ സാംസാരിക ദുഃഖങ്ങളെ മറികടക്കുന്നതിന് ഒരു പാലം പോലെ ഇരിക്കുന്നു. എന്താണ്? യമദേവൻ നചികേതസിന് ഉപദേശിച്ചു കൊടുത്ത അഗ്നി, അഗ്നിവിദ്യ. നാചികേതോ അഗ്നിഹി പറയുന്നു. ആ അഗ്നിവിദ്യ പരമാത്മാവിനെ പോലെ, പരമാത്മാവ് എങ്ങനെയാണോ ഈ സംസാരത്തെ മറികടക്കുന്നതിന് ഒരു സേതുവിനെ പോലെ സ്ഥിതി ചെയ്യുന്നു ജീവന്മാർക്ക്, അതുപോലെ ഈ അഗ്നിവിദ്യയും ഈ സംസാരത്തെ മറികടക്കുന്നതിന്, ദുഃഖത്തെ സന്തരണം ചെയ്യുന്നതിന് ഒരു പാലമായിരിക്കുന്നു. നാചികേതോഗ്നി തമ്മയം, ആ അഗ്നിയെ ഞങ്ങൾ ജ്ഞാതും ചേതും ശകേമഹി, ആ അഗ്നിയെ ജ്ഞാതും അറിയുന്നതിന്, അതിന്റെ വിധി വിധാനങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും ചേതും അനുഷ്ഠിക്കുന്നതിനും. ശകേമഹി ശക്നുവന്ത, ഞങ്ങൾ ശക്തരാണ്, അതിന് ശക്തരായവർ ഉണ്ടായിരുന്നു ഈ അഗ്നിവിദ്യയെ മനസ്സിലാക്കാനും അനുഷ്ഠിക്കാനും കഴിവുള്ളവർ. കിഞ്ച മാത്രമല്ല, യച്ചാഭയം ഭയശൂന്യം സംസാരപാരം തിതീർഷതാം തർത്തും ഇച്ഛതാം ബ്രഹ്മവിദാം പരം ആശ്രയം അക്ഷരം ആത്മാഖ്യം ബ്രഹ്മ തച്ച ജ്ഞാതും ശകേമഹി ശക്നുവന്ത. അത് മാത്രമല്ല, അഭയം, അഭയസ്വരൂപമായിരിക്കുന്ന, അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അഭയം എന്നാണ് മന്ത്രത്തിലുള്ളത്. ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു ഭയശൂന്യം, ഭയശൂന്യമായ, ഭയരഹിതമായ. എന്താണ് ഭയരഹിതമായിരിക്കുന്നത്? സംസാരപാരം, സംസാരത്തിന്റെ മറുകര, അത് ഭയശൂന്യമാണ്. സംസാരം സമുദ്ര തുല്യമാണ്, അത് ഭയത്തെ ഉണ്ടാക്കുന്നതാണ്, മറികടക്കാൻ പ്രയാസമുള്ളതാണ്. പക്ഷെ ഇതിന്റെ മറുകര സംസാരപാരം പരമാത്മാവ്, അത് ഭയശൂന്യമാണ്, അവിടെ ഭയക്കാനൊന്നുമില്ല, അഭയസ്ഥാനമാണ്. അതിനെ തിതീക്ഷതാം മന്ത്രമാണ്, അതിന്റെ വ്യാഖ്യാനമാണ് ഭാഷയത്തിൽ തർത്തും ഇച്ഛതാം, അതിനെ മറികടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. ആരാണ് അതിനെ മറികടക്കാൻ ആഗ്രഹിക്കുന്നത്? അതാണ് അടുത്ത് പറയുന്നത് ബ്രഹ്മവിദാം, ബ്രഹ്മവിത്തുക്കൾ, ബ്രഹ്മവിത്തുക്കളാണ് അതിനെ, ബ്രഹ്മജ്ഞാനികളാണ് അതിനെ മറികടക്കാൻ ആഗ്രഹിക്കുന്നവർ. അവർക്ക് പരം ആശ്രയം, അവർക്ക് പരമമായ ആശ്രയമായിരിക്കുന്നു, അന്തിമമായ ആശ്രയമായിരിക്കുന്നത്, സർവോപരിയായ ആശ്രയമായിരിക്കുന്നത് അതെന്താണ്? അക്ഷരം. അത് അക്ഷരമാണ്, അതിനെ തന്നെ ഒന്നുകൂടി വ്യാഖ്യാനിക്കുന്നതാണ് ആത്മാഖ്യം. ആത്മാഖ്യ യസ്യ, ആത്മാ എന്നാണ് അതിന്റെ പേര്, ആത്മാവെന്നറിയപ്പെടുന്നതാണ്. അത് തന്നെയാണ് എന്ത്? ബ്രഹ്മ, ആത്മാവിനെ തന്നെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. തച്ഛ ജ്ഞാതം ശകേമഹി, അതിനെയും അറിയാനും ശകേമഹി ശക്നുവന്ത, കഴിവുള്ളവരാണ്, കഴിവുള്ളവരാണ് മറ്റുള്ളവർ, അതിന് കഴിവുള്ളവരായിത്തീരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നാചികേത അഗ്നിയെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ഈ ദുഃഖത്തെ തരണം ചെയ്യുന്നതിനെ സഹായിക്കുന്ന ആളെന്ന് പറഞ്ഞു. ആ രണ്ട് പദങ്ങളുടെയും പാദങ്ങളുടെയും അർത്ഥത്തെ ഭാഷ്യകാരനടുത്ത് സംഗ്രഹിച്ചു പറയുകയാണ്. പര അപരേ ബ്രഹ്മണി കർമ്മ ബ്രഹ്മവിദാശ്രയേ വേദിദേവി ഇതി വാക്യാർത്ഥ. ആദ്യം പറഞ്ഞ അഗ്നിവിദ്യ അത് ഉപാസനയാണ്, അതിലൂടെ അപരബ്രഹ്മത്തെ പ്രാപിക്കുന്നു, ബ്രഹ്മലോകം വരെയുള്ള പ്രാപ്തി ഉണ്ടാകുന്നു. രണ്ടാമത് പറഞ്ഞത് ആത്മവിദ്യ, അതിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നു. അതാണ് പര അപരേ ബ്രഹ്മണി, പരബ്രഹ്മം അപരബ്രഹ്മം. അപരബ്രഹ്മം എന്ന് പറയുന്നത് ആണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്, ബ്രഹ്മലോകത്തിന്റെ അധിപതിയായിരിക്കുന്നു. ഈ ഉപാസനകളിലൂടെയെല്ലാം അങ്ങേറ്റം പ്രാപിക്കുന്നത് ആ അപരബ്രഹ്മത്തെയാണ്. പരബ്രഹ്മം ഉപാധികമായ പരമാത്മതത്വം, ഇത് രണ്ടും പര അപരേ ബ്രഹ്മണി കർമ്മ ബ്രഹ്മവിദാശ്രയേ. കർമ്മവിദ് ബ്രഹ്മവിദ് രണ്ടു കൂട്ടരാണ്. കർമ്മവിത്തുക്കൾക്ക് പരമാവധി എത്താമെന്നുള്ളത് അപരബ്രഹ്മം വരെയാണ്, ഹിരണ്യഗർഭസ്ഥാനം വരെയാണ്. അതാണ് കർമ്മവിത്ത് എന്ന് ആദ്യം പറഞ്ഞു. കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മ ഉപാസന, ഈശാവാസ്യോപനിഷത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കർമ്മ ബ്രഹ്മ കർമ്മവും ഉപാസനയും സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നവർ അവരാണ് ഇവിടെ കർമ്മവിത്തുക്കൾ എന്ന് പറയുന്നത്. ബ്രഹ്മവിത്തുകൾ ബ്രഹ്മജ്ഞാനികൾ ഇവർക്ക് ആശ്രയമായിരിക്കുന്നത്, ഈ രണ്ടുപേരും ആശ്രയിക്കുന്നത്. ഉപാസകന്മാർ ഹിരണ്യഗർഭനെ, ഹിരണ്യഗർഭ ലോകത്തെ ആശ്രയിക്കുന്നു. ജ്ഞാനികൾ ബ്രഹ്മവിത്തുക്കൾ പരബ്രഹ്മത്തെ ആശ്രയിക്കുന്നു. ഇത് രണ്ടും വേദിതവ്യെ, ഇത് രണ്ടും അറിയേണ്ടതാണ് ഈ വാക്യാർത്ഥ എന്നാണ് ഈ വാക്യത്തിന്റെ താല്പര്യം. ഈ മന്ത്ര താല്പര്യം അതാണ്. കർമ്മത്തെയും ബ്രഹ്മത്തെയും രണ്ടിനെയും അറിയണം. അത് രണ്ടു കൂട്ടർക്കായിട്ടാണ് ഇവിടെ അദ്വൈതികൾ പറയുന്നത്. ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് കർമ്മ ഉപാസനകൾ, സന്യാസിമാർക്ക് വേണ്ടിയിട്ട് ബ്രഹ്മം. അങ്ങനെയാണ് അദ്വൈതികളുടെ പക്ഷം. ഇത് രണ്ടും മനസ്സിലാക്കേണ്ടതാണ് എന്നർത്ഥം. ഏതയോ രേവാഹി ഉപന്യാസ കൃത ഘൃതം പിബന്ധു ഇതി. ഘൃതം പിബന്ധു എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ നിർദ്ദേശിച്ചത് ഈ രണ്ടു കാര്യങ്ങളെയാണ്. അതിന്റെ താല്പര്യം, പരമതാല്പര്യം ഇതിനാണ്. എന്താണ് ഈ രണ്ട് മാർഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പ്രവൃത്തി മാർഗം, മറ്റൊന്ന് നിവൃത്തി മാർഗം. പ്രവൃത്തി മാർഗത്തിലൂടെ പരമാവധി ഹിരണ്യഗർഭലോകപ്രാപ്തി, കാര്യബ്രഹ്മപ്രാപ്തി വരെയാണ്. നിവൃത്തി മാർഗത്തിലൂടെ ജ്ഞാനം സമ്പാദിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്തത്, ഈ രണ്ട് മന്ത്രങ്ങളിലൂടെ ചർച്ച ചെയ്തു എന്നാണ്. അതാണ് ഈ മന്ത്രത്തിന്റെ താല്പര്യം. അത് ഞാൻ വായിക്കാവുന്നൂടി. യേതുരീജാനാം അക്ഷരം ബ്രഹ്മ യത് പരം അഭയം തിതീർഷതാം പാരം നാചികേതം ശകീമഹി. തത്ര അടുത്ത മന്ത്രത്തിന്റെ ആമുഖമായി പറയുകയാണ്. യ ഉപാധികൃത സംസാരി വിദ്യാവിദ്യയോർ അധികൃതോ മോക്ഷഗമനായ സംസാരഗമനായ ച തസ്യ തദുഭയഗമനേ സാധനോ രഥ കൽപ്യതേ. ഇവിടെ രണ്ടു തരത്തിലുള്ള മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് പ്രവൃത്തി മാർഗം, ഒന്ന് നിവൃത്തി മാർഗം. തത്രയ ഉപാധികൃത സംസാരി, ഉപാധി അവിദ്യയാകുന്ന ഉപാധി, ഉപാധി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പരമാത്മാവിന്റെ ജീവഭാവം അല്ലെങ്കിൽ സംസാരിത്വം. ജനന മരണ രൂപത്തിലുള്ള ഈ അവസ്ഥ അതാണ് ഉപാധികൃത സംസാരി. ഉപാധി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനായ സംസാരി എന്ന് പറയുമ്പോൾ ജീവൻ. ഈ ജീവനാണ് വിദ്യ അവിദ്യയോരധികൃത. വിദ്യയ്ക്കും അവിദ്യയ്ക്കും, ജ്ഞാനത്തിനും കർമ്മത്തിനും അധികൃതൻ, അധികാരിയായിരിക്കുന്നവൻ ഈ ജീവനാണ്. അവൻ മോക്ഷഗമനായ സംസാരഗമനായ, ഈ രണ്ടു കാര്യത്തിനും അവൻ അധികാരിയാണ്. മോക്ഷത്തെ പ്രാപിക്കുന്നതിനും സംസാരത്തെ പ്രാപിക്കുന്നതിനും, പ്രവൃത്തി മാർഗത്തിലൂടെ സംസാരത്തെ പ്രാപിക്കുന്നതിനും നിവൃത്തി മാർഗത്തിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നതിനും ഈ ജീവൻ അധികാരിയാണ്. അങ്ങനെയുള്ള ആ ജീവന് തസ്യ തദ് ഉഭയഗമനെ, ഈ രണ്ടും പ്രാപിക്കുന്നതിനും, മോക്ഷത്തെ പ്രാപിക്കുന്നതിനും മറിച്ച് സംസാരത്തെ പ്രാപിക്കുന്നതിനും സാധനോ അതിനുപായമായിരിക്കുന്ന രഥ കൽപ്യത. രഥകൽപ്പനയാണ് ഇനി അടുത്തു വരുന്നത്. ഉപനിഷത്തിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന രഥരൂപകം അതാണ് ഈ തുടർന്നു വരുന്ന മന്ത്രങ്ങളിൽ ചർച്ച ചെയ്യുന്നതെന്നാണ്. ഭാഷകാരൻ പറയുന്നത് അതായത് ഈ ശരീരം രണ്ടിനും ഉപകരിക്കുന്നതാണ്, ഈ സംസാരത്തെ തുടർന്ന് പ്രാപിക്കുന്നതിനും ഇത് ഉപകരിക്കുന്നു, ഈ സംസാരത്തെ വിട്ട് മോക്ഷത്തെ പ്രാപിക്കുന്നതിനും ഈ ശരീരത്തെ ഉപകരിക്കുന്നു. അങ്ങനെ ഉപകരിക്കുന്ന ഈ രഥകൽപ്പന അതിനടുത്ത് പറയുന്നു എന്നാണ് മൂന്നാമത്തെ മന്ത്രം. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനപ്രഗ്രഹമേവ ച. അതിന്റെ ഭാഷ്യം തത്ര തം ആത്മാനം രഥപം സംസാരിണം രഥിനം രഥസ്വാമിനം വിദ്ധി ജാനീഹി. ആത്മാനം രഥിനം വിദ്ധി എന്ന് പറയുന്ന മന്ത്രഭാഗത്തിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ പറഞ്ഞു. തത്ര ഈ രഥകൽപ്പനയിൽ തം ആത്മാനം ആത്മാവിനെ, ആത്മാവ് എന്നുള്ളതിന് വ്യാഖ്യാനിക്കുകയാണ് ഋതപം. ഋതം പിബന്തി എന്ന് പറഞ്ഞതാണ് ഇവിടെ ഋതപം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഋതപൻ ആയിരിക്കുന്നവനെ, അതായത് കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനെ, അതാരാണ്? സംസാരിണം, അത് സംസാരിയാണ്. സംസാരി എന്ന് പറഞ്ഞാൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവൻ, അതാണ് സംസാരി. ജീവിതം, ജീവിതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു, സംസരണം നടത്തിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, ജനന മരണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവൻ അവനാണ് സംസാരി. സംസാരിണം അതൊന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ്. രഥിനം, രഥി അതിനൊന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ്. രഥസ്വാമിനം, രഥത്തിന്റെ സ്വാമി. ആത്മാവാണ് ഇവിടുത്തെ രഥസ്വാമി, രഥസഞ്ചാരിയായിരിക്കുന്നവൻ ആത്മാവാണ്. അപ്പൊ ആത്മാനം എന്ന് പറയുന്ന പദത്തെയാണ് ഇത്രയും വ്യാഖ്യാനിച്ചത്. ആത്മാവിനെ രഥസ്വാമിയായി രഥയാത്രികനായി വിധി ജാനീഹി, മനസ്സിലാക്കൂ വിധി അതിന്റെ അർത്ഥമാണ്. അടുത്ത മന്ത്രത്തിൽ വരുന്നത് ശരീരം രഥം ഏവതു, അതിനെ വ്യാഖ്യാനിക്കുന്നു. ശരീരം രഥമേവതു, ശരീരമാണ് രഥം. ഈ ജീവനാണ് രഥസ്വാമിയായിരിക്കുന്നത്. ആത്മാവ്, ആത്മാവ് എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മാവ് എന്നുള്ള അർത്ഥം എടുക്കരുത്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സംസാരി എന്ന് പറഞ്ഞത്. അപ്പൊ സംസാരിയായിരിക്കുന്ന ജീവനാണ് ഈ രഥ യാത്രികൻ. ഈ ശരീരം എന്ന് പറയുന്നത് തന്നെയാണ് രഥം. എന്തുകൊണ്ട് അതിനെ രഥമെന്ന് പറഞ്ഞു വിശദീകരിക്കുകയാണ്. രഥ ബദ്ധ ഹയസ്ഥാനീയേഹി ഇന്ദ്രിയേഹി ആകർഷ്യമാണത്വാത് ശരീരസ്യ. രഥ, രഥ ബദ്ധ, രഥത്തിൽ കെട്ടിയിരിക്കുന്ന ഹയസ്ഥാനീയേഹി, കുതിരകളെപ്പോലെ. സാധാരണ രഥത്തിൽ കുതിരകളെ ബന്ധിച്ചിരിക്കുന്നു. ആ കുതിരകളെപ്പോലെ, കുതിരകൾക്ക് തുല്യമായി ഇന്ദ്രിയേഹി ആകർഷ്യമാണത്വാത്, ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്നുണ്ട്. രഥത്തെ കുതിരകൾ വലിച്ചുകൊണ്ടുപോകുന്നു, അതിൽ ബന്ധിച്ചിരിക്കുന്ന കുതിരകൾ ആ രഥത്തെ വലിച്ചുകൊണ്ടുപോകുന്നു. ശരീരസ്യ, ഈ ശരീരത്തെയും എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്നു. ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണോ നയിക്കുന്നത്, ആ വഴിക്ക് ശരീരത്തിന് പോകാൻ കഴിയുന്നു. ശരീരം നിസ്സഹായമായ ഒരു വസ്തുവാണ്, രഥം നിസ്സഹായമായ ഒരു വസ്തുവാണ്. രഥത്തെ കുതിരകൾ എങ്ങനെ വലിച്ചുകൊണ്ടുപോകുന്നു, ആ വഴിക്കല്ല അത് സഞ്ചരിക്കുന്നു. ഈ ശരീരം അതുപോലെ തന്നെ സന്മാർഗത്തിലൂടെ ആയാലും ദുർമാർഗത്തിലൂടെ ആയാലും ഇന്ദ്രിയങ്ങൾ നയിക്കുന്ന വഴിയേ അതിന് പോകാൻ കഴിയത്തുള്ളൂ. കാരണം ഇന്ദ്രിയങ്ങളുടെ ഗതിക്ക് അധീനമാണ് ശരീരത്തിന്റെ ഗതി. അപ്പൊ ശരീരത്തിന്റെ ഗമനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും മാത്രമല്ല, ജനന മരണങ്ങൾ ഉൾപ്പെടെയുള്ള ഗതി ഇന്ദ്രിയാധീനമാണ്. അതാണ് ഇവിടെ ഗതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജന്മത്തെയും മരണത്തെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. ഇന്ദ്രിയങ്ങളാണ് ഈ ശരീരത്തിന് ജനന മരണങ്ങളെല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുന്നു, അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, അതായത് കർമ്മങ്ങൾ ചെയ്യുന്നു. ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് ജന്മം മരണം ഇത് രണ്ടും സംഭവിക്കുന്നു. അപ്പോൾ ജനന മരണം ജീവിതം മാത്രമല്ല, ജനനവും മരണവും കൂടി ചേർന്നതാണ് ശരീരത്തിന്റെ ഗതി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നു, നിലവിലുള്ള ശരീരങ്ങൾ ഉപേക്ഷിക്കുന്നു, ഇതെല്ലാം ശരീരത്തിന്റെ ഗമനമാണ്. ഇതിന് നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഇവിടെ കുതിരകളെന്ന് പറഞ്ഞു, രഥത്തിലെ കുതിരകളാണെന്ന് പറഞ്ഞു. ശരീരമാകുന്ന രഥത്തിലെ കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ. അടുത്ത് മന്ത്രത്തിൽ പറയുന്നത് ബുദ്ധിം തു സാരഥിം വിദ്ധി, അതിന്റെ ഭാഷ്യമാണ് ബുദ്ധിം തു അധ്യവസായ ലക്ഷണം സാരഥിം വിദ്ധി. ബുദ്ധി നേതൃപ്രധാനത്വ ശരീരസ്യ സാരഥി നേതൃപ്രധാന ഇവ രഥ. രഥസ്വാമി എന്ന് ജീവനം പറഞ്ഞു, അത് രഥത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ രഥത്തെ ഓടിച്ചുകൊണ്ടുപോകുന്ന ഒരാളുണ്ട് സാരഥി, അതാരാണ്? ബുദ്ധി ബുദ്ധി ആണ് സാരഥി. മനസ്സിന്റെ പിന്നിൽ നിന്നുകൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവയെ നിയന്ത്രിക്കുന്ന ആ ബുദ്ധി. എങ്ങനെയുള്ള ബുദ്ധി? അധ്യവസായ ലക്ഷണ, അധ്യവസായം നിശ്ചയം, നിശ്ചയാത്മികമായ ആ ബുദ്ധി, അതാണ് സാരഥി. ആ ബുദ്ധിയുടെ നിശ്ചയമനുസരിച്ച് എല്ലാം പ്രവർത്തിക്കുന്നു. നല്ലത് നിശ്ചയിക്കാം, ചീത്തയും നിശ്ചയിക്കാം, അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നു. എന്തായാലും അത് നിശ്ചയ സ്വരൂപിണിയാണ് ആ ബുദ്ധി. അതുകൊണ്ട് പറഞ്ഞ അധ്യവസായ ലക്ഷണം ബുദ്ധിം സാരഥിം വിദ്ധി, അതിനെ സാരഥിയായിട്ട് മനസ്സിലാക്കൂ. എന്തുകൊണ്ട് അതിനെ സാരഥി എന്ന് പറഞ്ഞു? ബുദ്ധി നേതൃപ്രധാനത്വ ശരീരസ്, ബുദ്ധിയാകുന്ന നേതാവ്, നേതൃ നേതാവ്, ബുദ്ധിയാകുന്ന നേതാവാണ് പ്രധാനം ഈ ശരീരത്തിൽ. ഈ ശരീരത്തിന്റെ ഗമനത്തിന്, ചലനത്തിന് ബുദ്ധിയാണ് അവിടെ പ്രധാനം. ആ ബുദ്ധി രണ്ട് രീതിയിലുമാകാം, നല്ല രീതിയിലും ചീത്തയായിട്ടും, എന്തായാലും ബുദ്ധിയാണ് അവിടെ പ്രധാനം. അങ്ങനെയുള്ള ബുദ്ധിയാകുന്ന നേതാവോട്, നായകനോടുകൂടിയതാണ് ഈ ശരീരം. ഏതുപോലെ സാരഥി നേതൃപ്രധാന ഇവ രഥ, രഥസ്വാമി, രഥത്തിൽ യാത്ര ചെയ്യുന്നവൻ രഥത്തിൽ വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ രഥത്തിൽ നിയന്ത്രിക്കുന്നവരാണ് സാരഥിയാണ്. സാരഥിയാകുന്ന നേതാവാണ്, നായകനാണ് രഥത്തിൽ പ്രധാനി രഥയാത്രയിൽ. അതുപോലെ ഇവിടെ ബുദ്ധിയാകുന്ന നായകനാണ് ഈ ശരീരയാത്രയിൽ. ഈ ശരീരത്തിന്റെ സംസരണം, സംസാര ഗതി, അതിൽ പ്രധാനിയായിരിക്കുന്ന ബുദ്ധിയാണ്. ആ ബുദ്ധി നയിക്കുന്നതിനനുസരിച്ച് ശരീരം ജനന മരണങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആണ് ബുദ്ധിം തു സാരഥിം വിദ്ധി എന്ന് പറഞ്ഞു. അത് വിശദീകരിക്കുന്നു. സർവം ഹി ദേഹഗതം കാര്യം ബുദ്ധി കർത്തവ്യമേവ പ്രായേണ പറയുന്നു. സർവം ഹി ദേഹഗതം കാര്യം, ഈ ദേഹഗതമായിരിക്കുന്ന സർവ പ്രവൃത്തികളും, ദേഹസംബന്ധിയായിരിക്കുന്ന സർവപ്രവൃത്തികളും ബുദ്ധി കർത്തവ്യമേണ, അത് ബുദ്ധി കർത്തവ്യമാണെന്ന്, ബുദ്ധിയാണത് ചെയ്യുന്നത്, ബുദ്ധിയുടെ പ്രവൃത്തിയാണ്. പ്രായേണ, മിക്കവാറും എന്ന് പറഞ്ഞു. മിക്കവാറും എന്ന് പറയാൻ കാരണം ചില സഹജമായ പ്രവൃത്തികളുണ്ട്, അവിടെ പ്രത്യേകിച്ച് ബുദ്ധി ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സഹജമായ പ്രവൃത്തികൾ ഒഴികെ ബുദ്ധി, അല്ലെങ്കിൽ ബോധപൂർവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലാതെ സഹജമായി നടക്കുന്ന ശ്വാസോച്ഛ്വാസം പോലുള്ള പ്രവർത്തനങ്ങളുണ്ട്, ജീവധാരകമായ പ്രവൃത്തികൾ, ജീവനെ ഈ ശരീരത്തിൽ നിലനിർത്തുന്ന ചില പ്രവൃത്തികളുണ്ട്, അത് ബുദ്ധി പ്രത്യേകിച്ച് ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പ്രവൃത്തികൾ ഒഴികെ ബാക്കിയുള്ള മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും ബുദ്ധിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിയാണ് സാരഥി. മന പ്രഗ്രഹം എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കുകയാണ് മന. സങ്കല്പ വികല്പാദി ലക്ഷണം പ്രഗ്രഹം രസനാം വിദ്ധി. മനഃ, മനസ്സിനെ വ്യാഖ്യാനിക്കുകയാണ്. സങ്കല്പ വികല്പാദി ലക്ഷണം, സങ്കല്പിക്കുക ഇതാണെന്നറിയുക, അത് സങ്കല്പം. വികല്പം, പിന്നെ അതിനെ സംശയിക്കുക, അതാണോ ഇതാണോ. സങ്കല്പ വികല്പാദി രൂപത്തിലുള്ളതാണ് സങ്കല്പം. വികല്പം മാത്രമല്ല, മനസ്സിൽ പിന്നെ പലതരത്തിലുള്ള വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാകുന്നു. അതാണ് ആദിശബ്ദം കൊണ്ട് അതിനെല്ലാം ഗ്രഹിക്കുന്നു. സങ്കല്പ വികല്പാദി ലക്ഷണം, സങ്കല്പ വികല്പാദി ലക്ഷണം രൂപം, ആ രൂപത്തിലുള്ള മനസ്സ്. മനസ്സിന്റെ സ്വരൂപം എന്താണെന്ന് പറഞ്ഞാണ് അത് അറിയുന്നതും സംശയിക്കുന്നതുമാണ് മനസ്സ്. എപ്പോഴും അറിഞ്ഞുകൊണ്ടും സംശയിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകരണത്തിന്റെ വൃത്തി പരിണാമം, അതാണ് മനസ്സ്. അതേ അന്ധകരണം തന്നെ ഒന്നിനെ അറിഞ്ഞ് അതിനെ നിശ്ചയിക്കും, അത് ബുദ്ധിയായി മാറുന്നു. അതിനെ ബുദ്ധി എന്ന് പറയുന്നു. ആ പരിണാമത്തിന് അങ്ങനെയുള്ള സങ്കല്പ വികല്പ രൂപത്തിലുള്ള പരിണാമമായ മനസ്സ്, അത് പ്രഗ്രഹം. അതിന്റെ അർത്ഥമാണ് പറഞ്ഞ രശന, അത് കടിഞ്ഞാണാണ് വിധി മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കണം.